ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട പി ചാക്കോ അച്ഛൻ, ഫിലിപ്പ് വർഗീസ് അച്ഛൻ, ജോജി അച്ഛൻ, വന്നു ചേർന്നിരിക്കുന്ന വിശ്വാസസമൂഹമേ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നിങ്ങളോടുകൂടെ ഈ ആരാധന വന്ന് സംബന്ധിപ്പാൻ ലഭിച്ച വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ ന്യൂയോർക്കിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞല്ലോ. എൻ്റെ ഒരു സഹോദരൻ സുഖമില്ലാതെ ഒരു സെറിബ്രൽ ഹെമറേജ് ഉണ്ടായി, ബ്രെയിൻ സർജറിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നേഴ്സിംഗ് ഹോമിൽ കഴിയുകയാണ്. വളരെ ക്രിട്ടിക്കലായൊരു സന്ദർഭമുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ കാണുക എന്നുള്ള പ്രധാന ഉദ്ദേശത്തോടുകൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ വരാനായിട്ടിടയായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവനോടുകൂടെ കുറേ സമയമൊക്കെ ചിലവഴിപ്പാൻ സാധിച്ചു. ഇപ്പോഴും വൺ സൈഡ് പാരലൈസ്ഡായിട്ട്, ലെഫ്റ്റ് സൈഡ് പാരലൈസ്ഡായിട്ട് നേഴ്സിംഗ് ഹോമിലാണ്. എന്നാലും ഇന്ന് നിങ്ങളോടുകൂടെ ഇവിടെ വന്ന് ആരാധനയൊക്കെ സംബന്ധിപ്പാനിടയായി. നിങ്ങളെൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് ഒരുമിച്ച് ലഭിച്ച സന്തോഷകരമായ കൂട്ടായ്മയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട പി ചാക്കോ അച്ഛനും ഞാനും അടുത്തടുത്ത് ഇടവകളിൽ അച്ഛൻ്റെ നാട്ടിൽ തന്നെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചു. ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് അച്ഛൻ കീക്കുഴൂർ, ഞാൻ കീക്കുഴൂർ സ്വദേശിയാണ്, കീക്കുഴൂർ ഇടവക അല്ലെ വികാരി ആയിരിക്കുമ്പോഴാണ് അച്ഛന് ഇവിടേക്ക് വരാനുള്ള വിസ ഒക്കെ ലഭിക്കുന്നത്. അങ്ങനെ അച്ഛനെൻ്റെ വികാരിയായിരുന്നു. ഞാൻ ആ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ എസ് സി പള്ളിയിൽ വികാരിയായിരുന്നപ്പോൾ അച്ഛൻ്റെ വികാരിയായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെന്ന്. അത് ശരിയാണ്. ബഹുമാനപ്പെട്ട ജോജി അച്ഛനോട് ഒരുമിച്ചും ലഭിച്ച കൂട്ടായ്മയ്ക്കായ സ്തോത്രം. അച്ഛനോടും അച്ഛൻ്റെ പിതാവ് ബഹുമാനപ്പെട്ട കെ ഫിലിപ്പസ് അച്ഛനോടും ഒരുമിച്ചുള്ള നല്ല കൂട്ടായ്മകൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ നിങ്ങളെല്ലാവരോടും കൂടെ ഇവിടെ മിസ്റ്റർ ജോൺ തോമസ് എൻ്റെ സെക്കൻഡ് കസിനാണ്. ആ ജോയിച്ചാനോടുകൂടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം താമസിച്ചത്. ഞാനും എൻ്റെ സഹോദരൻ പി ടി തോമസ്, അദ്ദേഹമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതുപോലെ എൻ്റെ വൈഫും വന്നു ചേരാനിടയായി. നിങ്ങൾക്ക് നിങ്ങളോട് ലഭിച്ച കൂട്ടായ്മയ്ക്കായിട്ട് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ തിരുവചന ധ്യാനത്തിന് വേണ്ടി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 15 വാക്യം നമുക്ക് വായിക്കാം. സെയിൻ്റ് ലൂക്ക് ചാപ്റ്റർ 24:15. ആരെങ്കിലും വായിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അളവില്ലാത്ത കൃപകൾക്കായിട്ട് സ്തോത്രം. തേനിലും തേൻകട്ടയിലും മാധുര്യമേറി നിന്റെ വചനത്തിന് വേണ്ടി സ്തോത്രം. കർത്താവേ, നിന്റെ വചനം എത്ര അത്യത്ഭുതകരമാണ്! ജീവനും ചൈതന്യമുള്ള നിന്റെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണല്ലോ. കർത്താവേ, ദിവ്യമായ വചനത്തിലൂടെ നീ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്ന ഈ ദിവസങ്ങളിൽ ഉയർപ്പിൻ്റെ ദിവ്യാനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. തിരുവചനത്തിലെ സത്യങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായി ഹോവേ, ഞങ്ങളെല്ലാവരുടെയും ഹൃദയങ്ങളിലെ ധ്യാനവും ബലഹീനായ അടിയൻ്റെ വായിലെ വാക്കുകളും അവിടത്തേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹായുടെ വിലയേറിയ തിരുനാമത്തിൽ തന്നെ. അവൻ അവരോട് ചേർന്ന് നടന്നു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഇന്ന് 3 ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ച ചിന്തിക്കുവാൻ സഭയായി നാം നിശ്ചയിച്ചിരിക്കുന്ന വിഷയം അനുദിനം ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് കൂടെ എന്നുള്ളതാണ്. കമ്മ്യൂണിയൻ വിത്ത് റിസൻ ക്രൈസ്റ്റ് എവറി ഡേ. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ ഓരോ ദിവസവും, അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ഇതിന് ആധാരമായി നാം വായിച്ച വേദഭാഗങ്ങൾ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഇന്ന് ഏവൻഗെലിയനായിട്ട് വായിച്ചതായ വേദഭാഗം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശുവിനെ ഉയർത്തെഴുന്നേറ്റു എന്ന വസ്തുത വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും കഴിയാതിരുന്ന ശിഷ്യന്മാർ, അവർ 2 യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക്, 7 ദൂരമുള്ള എമ്മൗസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അവരോട് ചേർന്ന് നടന്ന്, അവരുമായി സംസാരിക്കുകയും അവരോട് പാർക്കുവാൻ ചെന്നപ്പോൾ ഉണ്ടായതായ സംഭവത്തെയുമാണല്ലോ. ഈ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വസ്തുത അവർ അറിഞ്ഞു, പക്ഷേ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നേരത്തെ തന്നെ കർത്താവരോട് കൂടി ജീവിച്ചിരുന്നപ്പോൾ അതേക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായിട്ട് അവർക്ക് അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അവർക്കത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിഞ്ഞില്ല. ഇപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ ഉയർത്തെഴുന്നേൽപ്പിനെ അംഗീകരിക്കാൻ കഴിയാതെ പോയതുകൊണ്ട് അവർ തങ്ങളുടെ ഭവനത്തിലേക്ക് എമ്മൗസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ രണ്ട് ശിഷ്യന്മാർ ഒരാളുടെ പേര് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ, ക്ലെയോപ്പാവ്. മറ്റേ ആൾ ആരാണെന്ന് വ്യക്തമായി അറിയില്ല. ചിലരൊക്കെ പറയുന്നത് ക്ലെയോപ്പാവിൻ്റെ ഭാര്യയായിരുന്നിരിക്കാമെന്നാണ്. കാരണം അവർ ഒരു ഭവനത്തിലാണ് പാർക്കാനായിട്ട് പോയത്. വേറെയും ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഈ രണ്ട് ശിഷ്യന്മാർ, ഇവർ രണ്ടുപേരും പന്തിരുവരുടെ കൂട്ടത്തിലുള്ളവരല്ല. കർത്താവിൻ്റെ ശിഷ്യ സമൂഹത്തിൽ വേറെയും ആളുകളുണ്ടായിരുന്നല്ലോ. അങ്ങനെയുള്ള രണ്ട് ശിഷ്യന്മാർ, ഇവരെത്ര നാൾ കർത്താവിനോടുകൂടി ജീവിച്ചിരുന്നുവെന്ന് പ്രവർത്തിച്ചിരുന്നുവെന്ന് വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും ഒന്ന് രണ്ട് വർഷമേലും കർത്താവിൻ്റെ കൂടെ ഇവരായിരുന്നുവെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ കർത്താവിനെ കാണുകയും കർത്താവിൻ്റെ പഠിപ്പിക്കുകളൊക്കെ കേൾക്കുകയും കർത്താവുമായുള്ള സംസർഗത്തിൽ ജീവിക്കുകയും ചെയ്തിരുന്ന ഈ ശിഷ്യന്മാർക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന വസ്തുത ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കഴിയാതെ പോയി. അതാണ് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു പരാജയം. അതുകൊണ്ട് അവർ ഇപ്പോൾ യെരുശലേമിൽ ശിഷ്യ സമൂഹത്തിനിടയിൽ നിന്ന് തങ്ങളുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ആ സമയത്ത് ഇവർക്ക് സംസാരിക്കാനുള്ളത് കർത്താവിനെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ അതൊരു പ്രത്യാശയുടെ വാക്കുകളായിരുന്നില്ല, നിരാശയോടുകൂടെ അവർ സംസാരിച്ചത്. അങ്ങനെ അവർ സംസാരിച്ചും തർക്കിച്ചും ഇരിക്കുമ്പോഴാണ് കർത്താവ് അവരോട് ചേർന്ന് നടക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കും 16-ാമത്തെ വാക്യത്തിൽ, അവർക്ക് അവനെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ഈ രണ്ട് വർഷമെങ്കിലും അവരുടെ കൂടെ നടക്കുകയും അവരോടുകൂടെ ഇടപെടുകയും അവരോട് അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത കർത്താവിനെ കർത്താവരോട് കൂടെ നടന്നിട്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വേഷം മാറിയൊന്നും അല്ല കർത്താവ് വന്നത്, പക്ഷേ കർത്താവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കാരണം അത്രമാത്രം കടുത്ത നിരാശയിലായിരുന്നു അവർ. ആ നിരാശയാണ് അവരുടെ കണ്ണുകളെ ബന്ധിച്ചു കളഞ്ഞത്. ആ നിരാശയാണ് അവരെ അന്ധരാക്കി തീർത്തത്. അവർ ഈ യേശുവുമായിട്ട് സംഭാഷിക്കുമ്പോൾ ആ സംഭാഷണ മധ്യേ പറയുന്നു, മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ അവനെ ക്രൂശിക്കാൻ വിധിച്ചു, അവനെ ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിന് വീണ്ടെടുപ്പുകാരനെന്ന് ആശിച്ചിരുന്നു. ഇസ്രായേലിന് വീണ്ടെടുപ്പുകാരനെന്ന് അവർ ആശിച്ചിരുന്നതാണ്. പക്ഷേ അതെല്ലാം പോയിപ്പോയി. ആശിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഇനി ആകില്ലല്ലോ. അവൻ തകർന്നുപോയി. ആ ഒരു വലിയ നിരാശ അവരുടെ ജീവിതത്തെ ബാധിച്ചു. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണാൻ അവർ കഴിഞ്ഞില്ല. പലപ്പോഴും കർത്താവ് നമ്മോടുകൂടെ ചേർന്ന് നടക്കുന്ന കർത്താവാണ്. എല്ലാവരോടും കൂടെ കർത്താവിൻ്റെ ജന്മസമയത്ത് ദൂതൻ ജോസഫിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്. ദൈവം നമ്മോടുകൂടെ, ഹീ ഈസ് ഓൾവേസ് വിത്ത് അസ്, ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു റെക്കഗ്നൈസ് ഹിം. വൈ? വി ഹാവ് ബിക്കം ബ്ലൈൻഡ്. നമ്മൾ കുരുടരായി തീർന്നുപോയി, അന്ധരായി തീർന്നുപോയി. കൂടെ നിൽക്കുന്ന കർത്താവിനെ കാണാൻ കഴിയാതെ വണ്ണം കുരുടരായി തീർന്നുപോയ ഒരവസ്ഥ. ഇവിടെ ആ അന്ധതയ്ക്ക് കാരണം അവരുടെ ഫ്രസ്ട്രേഷനാണ്. അത്രമാത്രം അവർ നിരാശരാണ്. മറ്റ് പല കാരണങ്ങളാലും നാം കുരുടരായി തീർന്നു പോകുന്ന അനേക അനുഭവങ്ങളുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസപ്പോസ്തലൻ പറയുന്നു, ജീവിക്കുന്ന കർത്താവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ഗ്രഹിപ്പാൻ കഴിയാതെ വണ്ണം ഈ ലോകത്തിന് ദൈവം അവരുടെ കണ്ണുകളെ കുരുടാക്കി. ഈ ലോകത്തിന് ദൈവം അവരുടെ കണ്ണുകളെ കുരുടാക്കി. ഈ ലോകത്തിന് ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ദൈവമുണ്ടോ? ലോകത്തിലും കൂടെ ഒരു ദൈവമല്ല ഉള്ളോ? അത്രേ ഉള്ളൂ. പക്ഷേ പലർക്കും പല ദൈവങ്ങളൊക്കെ ഉണ്ട്. ഫിലിപ്പിയിലെ പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്, അവരുടെ ദൈവം അവരുടെ വയർ ദൈവമാണോ? വയറിന് വേണ്ടി ജീവിക്കുന്നത്, അതാ അതിൻ്റെ അർത്ഥം. അവരെല്ലാം ജീവിക്കുന്നത് വയറിന് വേണ്ടിയാണ്. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം, അവർക്ക് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ടത്. അത് നമ്മുടെ കണ്ണുകളെ, കാണേണ്ടുന്നവയെ കാണാൻ കഴിയാതെ വണ്ണം ബ്ലൈൻഡാക്കി, കുരുട്ടാക്കി കളയും. അങ്ങനെ അനേക സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൻ്റെ അനേക സംഭവങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അനേക സംഭവങ്ങളുണ്ട്. കാണേണ്ടുന്ന വസ്തുതകളെ കാണാൻ കഴിയാതെ, യാഥാർത്ഥ്യമായതിനെ കാണാൻ കഴിയാതെ ഒരു അന്ധകാരത്തിൽ തപ്പിത്തടയുന്നതായ അനുഭവം. പക്ഷേ വിശ്വാസത്തിലൂടെയാണ് ഈ കുരുട്ടുകണ്ണുകൾ തുറക്കപ്പെടുന്നത്. അതിന് പ്രത്യാശ ജീവിതത്തിലുണ്ടാവേണം. അത് കർത്താവുമായുള്ള സംസർഗത്തിലൂടെയാണ് ലഭ്യമായിത്തീരുക. കർത്താവുമായുള്ള സംസർഗത്തിൽ ഈ നിരാശയുടെ സ്ഥാനത്ത് പ്രത്യാശയുള്ളവരായി കർത്താവിനെ കാണുവാൻ കഴിയുന്ന ഒരു മഹത്വകരമായ ജീവിതം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവമാണ്. ആ അനുഭവം നമുക്ക് എല്ലാവർക്കും സാധ്യമായി തീരേണ്ടതുമാണ്. അതുകൊണ്ട് റോമാലേഖനം 8:24 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, സാധാരണ നമ്മൾ പറയുന്നത് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാ, വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു. പക്ഷേ അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പ്രത്യാശയാലാണ് രക്ഷിക്കപ്പെടുന്നത്. വിശ്വാസത്തോടൊപ്പം ജീവിതത്തിലൊരു പ്രത്യാശ ഉണ്ടാവണം. ആ പ്രത്യാശയാൽ രക്ഷിക്കപ്പെടുന്ന ഒരനുഭവം, അതിലൂടെയാണ് രക്ഷ നമുക്ക് അനുഭവമാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നത്. അവിശ്വാസത്തിൻ്റെയും നിരാശയുടെയും സ്ഥാനത്ത് ഈ ലോകത്തിൻ്റെ ദൈവത്തെ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മുഴുകി ജീവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മഹത്തായ ദർശനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദർശനം എന്ന് ഞാൻ പറഞ്ഞു ഉറങ്ങിക്കിടക്കുന്ന ദർശനമല്ല, വിഷൻ, പോയിൻ്റ് ഓഫ് വ്യൂ, ഉന്നതമായ കാഴ്ചപ്പാട്, ദൈവികമായ ദർശനം നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിത്തീരും. അപ്പോസ്തല പ്രവൃത്തി 7:56 നാം വായിക്കുമ്പോൾ സ്തേഫാനോസിനെ കല്ലെറിയുന്നതായ സംഭവമാണ്. അവിടെ കല്ലെറിയുമ്പോൾ സ്തേഫാനോ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് കർത്താവ് നിൽക്കുന്നത് അവൻ കാണുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് കർത്താവ് നിൽക്കുന്നതും കണ്ടു. കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവാ, ഏറുകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. ഇനി ഏറുകൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ തലയിലൂടെയും മുഖത്തൂടെയൊക്കെ രക്തം ഒഴുകുകയാണെന്നാണ് എൻ്റെ വിചാരം. ആ സമയത്ത് സ്വർഗത്തിലേക്ക് നോക്കി നിരാശയോടല്ല, അയ്യോ ഞാൻ ഈ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിച്ചതെന്നല്ല, പിന്നെയോ പ്രത്യാശയോടുകൂടെ അവൻ നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് കർത്താവ് നിൽക്കുന്നതുമായ കാഴ്ച കാണാൻ സ്തേഫാനോസിന് സാധിച്ചു. അതുകൊണ്ട് ഈ വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തെ കാണേണ്ടുന്നവയെ കാണുവാൻ തക്കവണ്ണം ശക്തീകരിക്കുന്നതാണ്. ആ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലാണ് ആദിമസഭയിൽ അനേക ആളുകൾ രക്തസാക്ഷികളായിത്തീരുവാനിടയായത്. വിശ്വാസത്തിന് വേണ്ടി ഈ ലോകത്തിലെല്ലാം പോയാലും സ്വർഗീയമായ ഒരു ദർശനം അവരെ വഴി നടത്തി. എബ്രായലേഖനം 10-ാം അധ്യായം നമ്മൾ വായിക്കുന്നതായ സമയത്ത് അവിടെ എബ്രായലേഖനകർത്താവ് സഭയ്ക്ക് എഴുതുമ്പോൾ, നിങ്ങൾ നിന്നകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിത്തീർന്നും ഇങ്ങനെ വളരെ കഷ്ടങ്ങളാൽ പോരാടിയ കാലം ഓർത്തുകൊള്ളുകയും തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചു മാത്രമല്ല സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് നിങ്ങളുടെ സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതായത് ഈ ലോകത്തിലുള്ളതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു, അവരുടെ ജീവനും കൂടെ നഷ്ടപ്പെടുകയാണ്, അവരെ മാർട്ടേഴ്സ് ആക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്തും അവർ ധൈര്യത്തോടുകൂടി എന്താണെന്നറിയാമോ, ഇവിടുത്തെ സമ്പത്തൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുള്ളൂ, പക്ഷേ ഈ ലോകത്തിൻ്റേതല്ലാത്ത ഒരു നിത്യമായ സമ്പത്ത് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ആ സ്വർഗീയമായ സമ്പത്തിനെക്കുറിച്ചുള്ള ദർശനം, ആ സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം, ആ വലിയ പ്രത്യാശ ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ, ഈ കഷ്ടങ്ങളെ സഹിക്കുവാൻ അവരെ പ്രാപ്തരാക്കി. അതുകൊണ്ട് അങ്ങനൊരു പ്രത്യാശയുടേതായ അനുഭവത്തിൽ മാത്രമേ സ്വർഗീയമായ കാഴ്ചപ്പാടുള്ളവരായിട്ട് നമ്മൾ തീരുകയുള്ളൂ, അല്ലെങ്കിൽ നാം കുരുടരായിത്തീർന്നു പോകും. എന്നാൽ അങ്ങനെ കുരുടരായിത്തീർന്നു പോയ ഈ ശിഷ്യന്മാരെ തള്ളിക്കളയുന്ന കർത്താവല്ല, അവരുടെ നിരാശയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ അവരോട് കൂടെ ചേർന്ന് നടന്നു, തകർന്നു പോയവരെ തന്നോട് കൂടെ ചേർത്ത് പുതുക്കത്തിൻ്റെ കൂട്ടായ്മ നൽകുന്ന കർത്താവ്. അത് നമുക്ക് എല്ലായ്പ്പോഴും കാണാൻ സാധിക്കും. എത്ര എത്ര നിരാശരായുള്ള ആളുകൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് പ്രത്യാശയുള്ളവരായി മഹത്വപൂർണ്ണമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇവിടെ കർത്താവ് അവരോടൊന്ന് ചേർന്ന് നടക്കുകയാണ്, അവരുമായിട്ട് സംഭാഷിക്കുകയാണ്, എന്നിട്ടൊന്നും അവർക്ക് കർത്താവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പ്രവാചക പുസ്തകങ്ങളിലെയൊക്കെ ഉദ്ധരിച്ച് കർത്താവ് തന്നെക്കുറിച്ചുള്ളതും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതാണെന്നും കർത്താവ് അവർക്ക് തെളിയിച്ചു കൊടുത്തു, എങ്കിലും അവർക്ക് കർത്താവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് അതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ കർത്താവ് അവരുമായിട്ടൊരു ബന്ധത്തിലേക്ക്, ഒരു കൂട്ടായ്മയിലേക്ക്, ഒരു കമ്മ്യൂണിയനിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലായ്പ്പോഴും ഈ നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കുന്ന പ്രക്രിയയിൽ ഈ അതിൻ്റെ ഇനീഷ്യേഷൻ ദൈവത്തിൻ്റെ ഭാഗത്തിൽ നിന്നാണ്, ദൈവമാണ് അതിന് ആരംഭമിടുന്നത്. പലപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത് പല ആളുകളും കരുതാറുണ്ട്. പക്ഷേ അതൊരു മാനുഷിക പ്രവൃത്തിയായിട്ട് പലപ്പോഴും തോന്നിപ്പോകുമോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം വിശ്വാസമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടൊന്നുമല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്, അതുകൊണ്ടല്ല, എനിക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ എന്തുകൊണ്ടാണെന്നറിയാവോ, കർത്താവ് കാൽവരി ക്രൂശിൽ തൻ്റെ മരണത്താൽ എന്നെ വീണ്ടെടുത്തതുകൊണ്ടാണ്, എന്നെ വീണ്ടെടുത്തുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അത് ഞാൻ വിശ്വാസത്താലാണ് അനുഭവമാക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിന് രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമല്ല പ്രധാനപ്പെട്ടത്, ദൈവത്തിൻ്റെ രക്ഷിക പ്രവൃത്തിയാണ്, ഗോഡ് സേവിങ് ആക്ടിവിറ്റി, അതിനാണ് പ്രധാനമുള്ളത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന പോലും കർത്താവിനെ രക്ഷിക്കുമെന്നല്ല, അങ്ങനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? കർത്താവിനെ രക്ഷിച്ചിരിക്കുന്നു എന്ന, കാരണം ഹി ഹാസ് ഡൺ ഇറ്റ് ഓൾറെഡി, അവനത് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് വിശ്വാസം എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നതല്ല, ബട്ട് ഇറ്റ് ഈസ് ദ പോസിറ്റീവ് റെസ്പോൺസ് ഓഫ് മാൻ ടു ഗോഡ്സ് ആക്ഷൻ. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയോട് മനുഷ്യനുള്ള പോസിറ്റീവായിട്ടുള്ള പ്രതികരണം, റെസ്പോൺസാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് ഇവിടെ വേണ്ടുന്നതെല്ലാം ചെയ്തിരിക്കുകയാണ്. ഈ ഓടിപ്പോയവരെ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് ചേർന്ന് നടക്കുകയാണ്, അവരെ വിശ്വാസത്തിലേക്കും രക്ഷയുടെ അനുഭവത്തിലേക്കും കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചു, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഈ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയപ്പോൾ രാത്രി മുഴുവൻ പിടിച്ചിട്ടൊന്നും കിട്ടിയില്ല. പുലർകാലമായപ്പോൾ കർത്താവ് കരയ്ക്ക് നിന്നു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വലിയ ഉണ്ടോ? ഒന്നുമില്ല. പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല മീനൊക്കെ കിട്ടി, അതൊക്കെ വലിച്ച് കരയ്ക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളി, കം ആൻഡ് ഡൈൻ, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളി. അവിടെയും കർത്താവ് തന്നെയാണ് ഇവരെ വീണ്ടും തന്നെയുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ആരംഭമിടുന്നത്. വരിക, തന്നിൽ നിന്ന് തന്നെ വിട്ടുപോയതാ, തന്നെ വിട്ടുപോയ നിരാശയിൽ അവർ പഴയ ജോലിയിലേക്ക് പോയതാണ്, അവരെ വീണ്ടും കർത്താവ് തൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് എല്ലായിടത്തും മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. അതുകൊണ്ടാണ് ഗോഡ് വിത്ത് അസ്, ഇമ്മാനുവേൽ എന്ന പേരുള്ളത്. എന്നാൽ നാം എല്ലാവരും ഇനി കർത്താവുമായുള്ള സംസർഗത്തിലാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പലപ്പോഴും നാം കർത്താവുമായുള്ള സംസർഗത്തിൽ അകന്നു പോകുന്നവരാണ്. മുമ്പേ പറഞ്ഞ പോലെ ലൗകികമായ കാര്യങ്ങളിലും ലോകത്തിൻ്റെ മോഹങ്ങളിലൊക്കെ ഏർപ്പെട്ട് കർത്താവിനെ കൂടാതെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കൊലോസ്യലേഖനം 3:1 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, നോട്ട് ഓഫ് ദിസ് വേൾഡ് ബട്ട് ഓഫ് ദാറ്റ് ഈസ് ദാറ്റ് വിച്ച് ഈസ് ഇൻ ഹൈ. ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, സ്വർഗത്തിലുള്ളത് അന്വേഷിക്കാൻ, നിത്യമായതിനെ അന്വേഷിക്കാൻ നമുക്ക് സാധ്യമായി തീരണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ വലിയ കാര്യം. ഈ ലോകത്തിൻ്റേതായ വിധങ്ങളിലൂടെ നാം പോകുമ്പോൾ ഇതൊന്നും നമുക്ക് അനുഭവിപ്പാൻ കഴിയാതെ പോകും. ഈ ശിഷ്യന്മാർ അവർ യാത്ര ചെയ്തു, കർത്താവരോടുകൂടെ ചേർന്ന് നടന്നു. സന്ധ്യയായപ്പോൾ അവർക്ക് വസിക്കേണ്ടുന്ന വീട്ടിൽ എത്താറായി. അപ്പോൾ കർത്താവിന് അവിടെ വീട്ടിൽ പോകാൻ കാര്യമില്ലല്ലോ, അതുകൊണ്ട് കർത്താവ് മുന്നോട്ട് പോകാനായിട്ട് ഭാവം കാണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ പാർക്കണം. കർത്താവ് പോയി, കർത്താവരെ തന്നെ ക്ഷണിക്കാൻ ഒരു അവസരം കൊടുക്കുകയായിരുന്നു അവർക്ക്. അവരോട് പോയി പാർത്തു. അത്താഴത്തിൻ്റെ സമയമായപ്പോൾ അവൻ അപ്പമെടുത്തു, അനുഗ്രഹിച്ച് നുറുക്കി. അപ്പോഴാണ് അവർക്ക് കർത്താവിനെ മനസ്സിലായത്. 7 നാഴിക, അത് 2 നാഴിക കഴിഞ്ഞപ്പോഴും കർത്താവ് ചേർന്നത്. അത്രയും ദൂരം കർത്താവിനോട് നടന്നിട്ടും കർത്താവ് സംസാരിച്ചിട്ടും ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അപ്പൻ നുറുക്കിയപ്പോൾ അവനവർക്കറിയായി വന്നു, അവരുടെ കണ്ണുകൾ തുറന്നു. വാസ്തവത്തിൽ ഈ കർത്താവിനെ അറിയാൻ കഴിയുന്നത് അപ്പൻ നുറുക്കലിലൂടെയാണ്. ഇന്ന് ഈ ലോകത്തിൽ നമ്മളൊക്കെ സുവിശേഷവിലൊക്കെ ചെയ്യും. മാർത്തോമാ സഭയുടെ പ്രമാണമാണെങ്കിൽ ഓരോ മാർത്തോമക്കാരനും ഓരോ സുവിശേഷ. നമ്മുടെ ക്രിസ്തോഷന്തിനുമേനെ ഒരിക്കൽ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ബിഷപ്സ് കോൺഫറൻസ് സംബന്ധിച്ചപ്പോൾ ഒരു ബിഷപ്പ് തിരുമേനോട് ചോദിച്ചു, നിങ്ങളുടെ ചർച്ചിൽ അത്ര ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്? തിരുമേനി പറഞ്ഞു, 6 ലാക്ക്. ആ ബിഷപ്പ് അങ്ങ് അന്തിച്ചു പോയി, 6 ലാക്ക് ഇവാഞ്ചലിസ്റ്റ്? യെസ്, 6 ലാക്ക്. അല്പം കഴിഞ്ഞ് തിരുമേനി പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ ആകെ അത്രയും പേരെ ഉള്ളൂ. അന്ന് 6 ലക്ഷം എന്നായിരുന്നു നമ്മുടെ ഇന്നത്തൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഞങ്ങളുടെ ഒരു പ്രമാണം, ഓരോ ചർച്ച് മെമ്പറും ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കണം. അങ്ങനെ ആന്ന് വലിയ തിരുമേനി പറഞ്ഞില്ല, അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ടാണ് 6 ലാക്ക് എന്ന് പറഞ്ഞത്. നമ്മളെല്ലാം ഇവാഞ്ചലിസ്റ്റാണ്. എന്താണ് നമ്മൾ ഘോഷിക്കുന്നത്? റിസറക്റ്റഡ് ക്രൈസ്റ്റിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ, മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവിനെ. നമ്മൾ 2 പാഠമായിട്ട് വായിച്ച വേദഭാഗത്ത് തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തു കൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ദാറ്റ് ഈസ് മൈ ഗോസ്പൽ, അതാകുന്നു എൻ്റെ സുവിശേഷം. ഈ കർത്താവിനെ ഓർത്തു കൊള്ളുക, ഉയർത്തെഴുന്നേറ്റ കർത്താവ്. പക്ഷെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ എന്തോ വേണമെന്നറിയാവോ? ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ എന്ത് വേണം? മരിക്കണം, മരിക്കണം. മരിച്ചെങ്കിലേ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുള്ളൂ. ആ മരണത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവമാണ് ലോകത്തിന് കർത്താവിനെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇവിടെ അപ്പൻ നുറുക്കിയപ്പോഴാണ് ഈ ശിഷ്യന്മാർക്ക് കർത്താവിനെ കാണാൻ കഴിഞ്ഞത്. നുറുക്കപ്പെടലില്ലാത്ത ഒരു സുവിശേഷം അതെങ്ങും സുവിശേഷമായിട്ട് അംഗീകരിക്കപ്പെടത്തില്ല. കർത്താവിനെ ആർക്ക് സ്വീകരിക്കാനും കഴിയില്ല. 600,000 പേര് സുവിശേഷം ഘോഷിച്ചിട്ടും ലോകത്തെ അല്ലെങ്കിൽ ഭാരതത്തെ സുവിശേഷീകരിക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? നമ്മൾ സുവിശേഷമൊക്കെ പറയും. ഇപ്പം സുവിശേഷത്തിനൊക്കെ ഒത്തിരി പേരുകളുണ്ട്, ലിബറേഷൻ തിയോളജി എന്നും മറ്റേതെന്നും മറിച്ചൊക്കെ ഞാനതൊന്നും പേരൊന്നും പറയാൻ സമയം കളയുന്നില്ല. പക്ഷേ ഈ നുറുക്കപ്പെടലിൻ്റെ സുവിശേഷം പലപ്പോഴും ഇല്ല. യേശു കർത്താവിന് ഉള്ള യുണീക്ക്നെസ് എന്താണെന്നറിയാമോ? അവൻ നുറുക്കപ്പെട്ടു എന്നുള്ളതാണ്, അവൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ കൂടെയാണ് ലോകത്തിന് കർത്താവിനെ കാണാൻ കഴിയുന്നത്. നമ്മൾ എത്രമാത്രം പ്രസംഗിച്ചാലും ലോകത്തിന് കർത്താവിനെ കാണാൻ കഴിയുകയില്ല. കാരണം ഉള്ളവർക്ക് വേണ്ടി തകർക്കപ്പെടുന്ന ആ ഒരു ദിവ്യ അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് പലപ്പോഴും വലിയ പ്രയാസമാണ്. കുറേ വർഷങ്ങൾക്ക് മാരാമൺ കൺവെൻഷനകത്തൊരു ഒരു പാട്ടുണ്ടായിരുന്നു, നല്ലൊരപ്പമായി തീരുവാൻ ഗോതമ്പ് പൊടിഞ്ഞിടുമ്പോൾ ജീവൻ്റെ അപ്പമായി തീരുവാൻ തകർന്ന സ്വർഗസിയോൻ. അങ്ങനെ പാട്ട് ഒരു വരി മറന്നുപോയി. നല്ലപ്പമായിട്ട് തീരാൻ ഗോതമ്പ് തകർക്കണം, നുറുക്കപ്പെടണം, പൊടിക്കപ്പെടണം, എങ്കിലേ അപ്പമാകത്തുള്ളൂ. അങ്ങനെ അപ്പമായി തീരുവാൻ ഗോതമ്പ് പൊടിക്കപ്പെടുന്നത് പോലെ സ്വർഗീയ അപ്പമായി തീരുവാൻ, ജീവൻ നൽകുന്ന അപ്പമായി തീരുവാൻ നുറുക്കപ്പെട്ട കർത്താവ്, ആ കർത്താവിനെ വിശ്വസിക്കുന്ന നാം അങ്ങനെ നുറുക്കപ്പെടുവാൻ സന്നദ്ധരായെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ ലോകത്തിന് കാട്ടിക്കൊടുക്കത്തുള്ളൂ, കർത്താവിനെ ലോകത്തിന് റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ ഒരിക്കലും അത് സാധ്യമല്ല. അതുകൊണ്ട് ഈ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും അവൻ അപ്പം നുറുക്കിയപ്പോഴാണ് അവനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. ക്രിസ്തുമാർഗത്തിന് മറ്റു മാർഗത്തിലുള്ള ഒരു പ്രത്യേകതയുള്ളതെന്ന എൻ്റെ വിചാരം, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അവർ ലോർഡ് ഈസ് ക്രൂസിഫൈഡ് ആൻഡ് റിസറക്റ്റഡ്. കർത്താവ് ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അബദ്ധം പറ്റി ക്രൂശിക്കപ്പെട്ടതല്ല, ബോധപൂർവം തനിക്ക് ഒഴിവാക്കാമായിരുന്നാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിവാക്കപ്പെടാതെ ബോധപൂർവം തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ് ക്രൂശ്, ലോകത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി. ആ ഒരു മാർഗത്തിലേക്ക് വരുമ്പോൾ മാത്രമേ കർത്താവുമായുള്ള സംസർഗം നമുക്ക് സാധ്യമായി തീരത്തുള്ളൂ. വിശുദ്ധ കുർബാനയിൽ നാം എല്ലാ ദിവസവും പങ്കെടുക്കുമ്പോൾ, ഈ റീലിങ്സിൽ വന്ന് നിങ്ങൾ മുട്ടുകുത്തുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ നുറുക്കപ്പെട്ട കർത്താവിനെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ ഒരു ഓപ്പൺ അക്നോളജ്മെൻ്റാണ്. ഐ അക്സെപ്റ്റ് ദിസ് ക്രൂസിഫൈഡ് ഓർ ബ്രോക്കൺ ബോഡി ഓഫ് ക്രൈസ്റ്റ് ടു മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കർത്താവിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് നുറുക്കപ്പെട്ട കർത്താവിൻ്റെ ജീവിതത്തിൽ വസിച്ചാൽ ഞാനെങ്ങനെ ഇരിക്കും? ഞാനും നുറുക്കപ്പെടാൻ. ഓ കർത്താവേ, നീ നുറുക്കപ്പെടും, ഞാനുടനെ നുറുക്കപ്പെടേണ്ട ആവശ്യം ഇല്ല. അതാ നമ്മുടെ പോളിസി അല്ലേ? പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതം, വേണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതെയായിത്തീരുന്നൊരു ജീവിതം, അങ്ങനത്തെ ഒരു ജീവിതത്തിന് ഉടമകളായിത്തീരുക എന്നുള്ളതാണ് വിശുദ്ധ മേശയിൽ പങ്കെടുക്കുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ മാംസവുമാകും പാനീയവുമാകുന്നു. സാക്ഷാൽ ഭക്ഷണം കർത്താവിൻ്റെ മാംസമാണ്. സാക്ഷാത്തായ ട്രൂ ഡ്രിങ്ക് കർത്താവിൻ്റെ രക്തമാണ്. അത് സ്വീകരിക്കാൻ പോൾ നാം കർത്താവിനെ തന്നെ ഉള്ളിലേക്ക് സ്വീകരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നതുപോലെ, നോ മോർ ഐ ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ് ഇൻ മീ. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഈ ജീവിക്കുന്ന കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. നമ്മൾ ജീവിക്കുന്നതിലൂടെ ഈ ലോകത്തെ മുഴുവൻ കർത്താവിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഒരു സാക്ഷികളായിട്ട് നാം രൂപാന്തരപ്പെടുകയാണ്. ക്രൈസ്റ്റ് ലിവ് ഇൻ മീ, അതുമാത്രമാണ് ക്രിസ്തീയത്തിൻ്റെ മഹത്വം. മറ്റു മതങ്ങളിൽ നിന്നൊക്കെ ഉള്ള വ്യത്യാസം അതേയുള്ളെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ഒരു മഹത്വം നമ്മൾ ലോകത്തിന് കാണാൻ കഴിയുന്നില്ലെങ്കിൽ നോബഡി ക്യാൻ അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്, നോബഡി ക്യാൻ എൻ്റർ ഇൻ ടു കമ്മ്യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. ആർക്കും കർത്താവുമായിട്ട് ഒരു കൂട്ടായ്മയിലേക്ക്, ഒരു ബന്ധത്തിലേക്കായി തീരാൻ കഴിയുകയില്ല. വെളിപ്പാട് പുസ്തകം 5:9 നമ്മൾ വായിക്കുമ്പോൾ, 5 യോഹനാൻ അപ്പോസ്തലൻ സ്വർഗത്തിൽ കിളിവാതിലൂടെ സ്വർഗീയമായ ദർശനം കാണുകയാണ്. 4 ഉണ്ടത്, അവിടെ പിതാവിനെ കണ്ടു. 5 പുത്രനെ കാണുന്ന ഒരു ദൃശ്യം. അവിടെ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്, അകത്തും പുറത്തും മുദ്രയുള്ള പുസ്തകം. അവിടെ മൂപ്പന്മാരിലൊരുത്തും ചോദിച്ചു, ഈ പുസ്തകം തുറപ്പാനോ മുദ്ര പൊട്ടിപ്പാനോ ആരുണ്ട്? യോഹന നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല, അതുകൊണ്ട് അവൻ കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിലൊരു പറഞ്ഞു, കരയണ്ട, ദാവീദിൻ്റെ ഗോത്രത്തിലുള്ള സിംഹം മുദ്ര പൊട്ടിക്കാനും പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കാനും യോഗ്യൻ. യോഹന നോക്കിയപ്പോൾ, പിൻപിലേക്ക് നോക്കിയപ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അവിടെ പറഞ്ഞത് ഒരു സിംഹം മുദ്ര പൊട്ടിക്കാൻ യോഗ്യനായിരിക്കുന്നു എന്നാണ്. പക്ഷെ നോക്കിയപ്പം കണ്ട എന്താണെന്നറിയാമോ? അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പുസ്തകം വാങ്ങിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ പറയുന്നു, നീ അറുക്കപ്പെട്ടിരിക്കുന്നു, സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ നീ നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അപ്പോൾ തൻ്റെ രക്തത്താലാണ്, താൻ അറുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് സർവഗോത്രത്തെയും ഭാഷയും വംശത്തെയും എല്ലാം വിലയ്ക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നത്. തുടർന്ന് അതിൻ്റെ 13 വാക്യത്തിൽ എന്താ പറയുന്നത് അറിയാമോ? മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും എല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാടിന്. ഈ കുഞ്ഞാടിനാണ് സകല യോഗ്യ. അവൻ സിംഹമായി തീർന്നത് അറുക്കപ്പെട്ടതുകൊണ്ടാണ് അവൻ രാജാവായത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു കർത്താവിൻ്റെ ദിവ്യമായ ഭാവം ഇന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നതിലൂടെ നാമും കർത്താവുമായുള്ള ഒരു ദിവ്യമായ സംസർഗത്തിലേക്ക് പ്രവേശിക്കുകയും ഈ ലോകത്തെ മറ്റുള്ളവരെ ഈ കർത്താവുമായുള്ള സംസർഗത്തിലാക്കി തീർക്കുവാൻ കഴിയുകയും ചെയ്യണം, സാധ്യമായി തീരണം. അതാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യേകത. ആ ഒരു റിസറക്റ്റഡ് എക്സ്പീരിയൻസ് ഇൻ കമ്മ്യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സാധ്യമായി തീരുന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം അർത്ഥമില്ലാത്തതാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ കുഞ്ഞാടിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും എല്ലാം അർപ്പിപ്പാണ്ടൊക്കെ വണ്ണം അവൻ നമ്മുടെ ജീവിതത്തിൽ വസിക്കാൻ നമുക്ക് നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവനാണ് മഹത്വവാൻ, അവൻ അറുക്കപ്പെട്ടിരിക്കുന്നു. അവനെ കണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ അറുക്കപ്പെടലിലൂടെ മാത്രമാണ്. വേറൊരു മാർഗവുമില്ല. എത്ര ദീർഘമായി ഉച്ചത്തിൽ പ്രാർത്ഥിച്ചാലും എന്തെല്ലാം വീര്യപ്രവൃത്തികൾ ചെയ്താലും എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്താലും അതൊന്നും ലോകത്തിന് കർത്താവിനെ കണ്ടെത്തുവാൻ പര്യാപ്തമല്ല. ദ ഒൺലി വേ ഈസ് ക്രോസ്, നുറുക്കപ്പെടുക, ക്രൂശിക്കപ്പെടുക. അപ്പോൾ മാത്രമേ ആ കർത്താവിനെ കണ്ടെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ ക്രിസ്തുഭാവം എത്രമാത്രം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നാമെല്ലാം പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ പലപ്പോഴും ഉള്ള അർത്ഥം നമ്മളെല്ലാം സുഖമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ കർത്താവ് അങ്ങനല്ല നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എൻ്റെ വിശ്വാസം. ഈ ലോകത്തിന് വേണ്ടി മരിക്കാൻ, ഈ ലോകത്തിന് വേണ്ടി ഇല്ലാതെയായിത്തീരാൻ, കർത്താവിൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റുവാൻ, അതിനാണ് കർത്താവ് നമ്മെ എല്ലാവരെയും ആവശ്യമായിരിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതെയായിത്തീരാൻ. അതിന് നമുക്കിന്ന് എത്രമാത്രം സാധ്യമായിത്തീരും. കർത്താവേ, ആ ഒരു ദിവ്യമായ മാർഗം മറ്റുള്ളവർ അനുഗ്രഹീതരായിത്തീരുന്നതിന് വേണ്ടി യാഗമായിത്തീരാൻ കഴിയുന്ന ആ ഒരു ദിവ്യമായ ഭാവം എൻ്റെ ജീവിതത്തിൽ പ്രദാനം ചെയ്യണമേ, അതിനായിട്ട് എന്നെ ഒരുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും എല്ലാ ദിവസവും അനേക പ്രാവശ്യം കുരിശ് വരയ്ക്കുന്നവരാണല്ലോ. ഈ ക്രൂശിൻ്റെ പല അർത്ഥങ്ങൾ നമുക്കറിയാം. സാധാരണ നമ്മൾ പറയുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങി ഭൂമി വന്ന് പിന്നെ ഇടത്തുള്ളത് നമ്മളെ അലത്താക്കി. വെരി ഗുഡ്, നല്ലതാണ്. ഞാനതിനോട് ചേർന്ന് മറ്റൊരു ചിന്തയോടെ പറയട്ടെ. ഈ ക്രൂശിന് രണ്ട് തടികളാണല്ലോ ഉള്ളത്. ഒന്ന് ഈ തടി, ഇതിങ്ങനെ നമ്മളൊന്ന് ഒന്ന് വരച്ചാൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു അക്ഷരമാണ് ഐ. ഐക്കൊരു അർത്ഥമുണ്ട് മലയാളത്തിൽ, ഇംഗ്ലീഷിലുണ്ട് അർത്ഥം. എന്താ? ഞാൻ, ഐ. രണ്ടാമത്തെ തടി എന്താ? ഒറ്റ വെട്ട്. ആരെ വെട്ടി? ഐയെ വെട്ടി. നോ മോർ ഐ ലിവത്ത്സ്, ഞാനിനിയില്ല. ക്രൈസ്റ്റ് ലിവത്ത്സ്, ക്രിസ്തു ജീവിക്കുന്നു. ആ ഒരു ഭാവം, ആ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിരന്തരം റിസറക്റ്റഡ് ക്രൈസ്റ്റിനോടുള്ള സംസർഗത്തിലായിരിക്കും. അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പറയുന്ന മറ്റു പേരാണ് ഹോളി കമ്മ്യൂണിയൻ. പേര് മാത്രമേ കാണുകയുള്ളൂ, കമ്മ്യൂണിയൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് കേവലം പേര് മാത്രമല്ല, അതൊരു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായി തീരാൻ നമുക്ക് നമ്മെ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. അതിനാവശ്യമായ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിരന്തരം ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ അതിനായി മരിക്കുന്നതിന് സന്നദ്ധരാകാം. മരിക്കുന്നെങ്കിൽ അവനോടുകൂടെ മരിക്കുന്നുവെങ്കിൽ കൂടെ ജീവിക്കും. അവനോടുകൂടെ ജീവിപ്പാൻ നമുക്കും ഇടയായി തീരട്ടെ. തലകളെ ഉണക്കാം. ഒരു നിമിഷം ശാന്തമായിട്ട് നമ്മുടെ ജീവിതം നമുക്ക് പരിശോധിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ നിരാശയിലും പരിഭ്രമത്തിലും സങ്കടത്തിലും എല്ലാം കഴിയുന്ന ലോകത്തെ വീണ്ടെടുക്കുന്ന വലിയ ശുശ്രൂഷയിൽ പങ്കുകാരായിത്തീരുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ജീവിക്കുവാൻ, ആവശ്യമെങ്കിൽ മരിക്കുവാൻ ഞങ്ങളെന്നെ ഒരുക്കണമേ. അതിനാവശ്യമായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ആയിത്തീരാൻ കഴിയാതെ പോയ കുറവുകളെയൊക്കെ നമുക്ക് ഓർത്ത് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് നമ്മെ പുതുക്കി സമർപ്പിക്കാം. അങ്ങനെ കർത്താവിനോടുകൂടെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടുകൂടെ നിരന്തര സംസർഗത്തിൽ ജീവിപ്പാൻ സർവശക്തനായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മൂലം നമ്മെവരെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ.
സരസ്വതിയോട് പ്രാർത്ഥിക്കുന്നു.